ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ഗൾഫ് സഹകരണ കൌൺസിലും തമ്മിലെ സഹകരണം കൂടുതൽ ശക്തമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കാനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജിതപ്പെടുത്താനും സംസ്ഥാന തലത്തിൽ സംയോജിത പ്രവർത്തനം ആവിഷ്കരിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഇ പ്രൊഫഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൈമാറി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി മുതിർന്ന ബിജെപി നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സംസ്ഥാനത്ത് 1000 സീഫുഡ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. അണ്ടർ 19 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. വാർത്തകൾ വിശദമായി. കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുല്ല അലി അൽ യഹിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ സന്ദർശിച്ചു. കുവൈത്തിന്റെ GCC അധ്യക്ഷ പദവി കാലത്ത് ഇന്ത്യയും ഗൾഫ് സഹകരണ കൌൺസിലും തമ്മിലെ സഹകരണം കൂടുതൽ ശക്തമാകുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതിക വിദ്യ, സംസ്കാരം, ജനങ്ങളുമായി ശക്തമായ ബന്ധം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുല്ല അലി അൽ യഹിയും ചർച്ച ചെയ്തു. കുവൈറ്റിൽ താമസിക്കുന്ന 10 ലക്ഷം ഇന്ത്യൻ സമൂഹത്തെ പരിചരിച്ചതിന് കുവൈറ്റ് നേതൃത്വത്തിന് മോദി നന്ദി പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് അവർ വീക്ഷണങ്ങൾ കൈമാറി. മേഖലയിലെ സമാധാനവും സുരക്ഷയും സ്ഥിരതയും നേരത്തെ തിരിച്ചെത്തുന്നതിന് ഇന്ത്യ പിന്തുണ അറിയിച്ചു. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുല്ല അൽ അൽ യഹിയുമായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കുവൈറ്റ് ബന്ധം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളും ഗൾഫ് സഹകരണ കൌൺസിലുമായി ഇന്ത്യയുടെ സഹകരണവും സംബന്ധിച്ച കാഴ്ചപ്പാടുകളും അവർ കൈമാറി. സഹകരണത്തിനായി വിദേശകാര്യ മന്ത്രിതലത്തിൽ സംയുക്ത കമ്മീഷൻ രൂപീകരിക്കുന്നതിന് ധാരണാപത്രത്തിലും അവർ ഒപ്പുവച്ചു.
കേന്ദ്ര ധനകാര്യ സഹമന്ത്രി MP ചൌധരിയുടെ നേതൃത്വത്തിൽ ഉന്നതതല പ്രതിനിധി സംഘം സൌദി അറേബ്യയിലെ റിയാദിൽ നടക്കുന്ന സക്കാത്ത് ടാക്സ് ആന്റ് കസ്റ്റംസ് അതോറിറ്റി സാറ്റ്ക സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ന് സമാപിക്കുന്ന ദ്വിദിന സമ്മേളനം സുസ്ഥിര ആവാസ വ്യവസ്ഥയ്ക്കായി നാളെ രൂപപ്പെടുത്തുക എന്ന വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സമ്മേളനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക നികുതി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി സൌദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദാനുമായി ചൌധരി ഉഭയകക്ഷി ചർച്ച നടത്തി. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കാനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജിതപ്പെടുത്താനും സംസ്ഥാന തലത്തിൽ സംയോജിത പ്രവർത്തനം ആവിഷ്കരിക്കും. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി യോഗം ഇതിന് പ്രത്യേകമായി വിളിച്ചു ചേർക്കും. പാലിയേറ്റീവ് സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയുടെ യോഗവും ചേരും. ഈ പ്രവർത്തനങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സഹകരിപ്പിക്കും. ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, ജീവിക്കാൻ വരുമാനവും ഉണ്ടാകലാണ് ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിദാരിദ്ര്യമുക്തമായാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് 2025 നവംബർ 1 വരെ കാത്തുനിൽക്കാതെ പ്രഖ്യാപനം നടത്താമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാലിന്യമുക്തം നവകേരളം എന്ന ജനകീയ ക്യാമ്പയിൻ ഒറ്റക്കെട്ടായി ജനങ്ങളെ അണിനിർത്തി നടത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മാർച്ച് 30 കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തണം. നീർച്ചാലുകളിലെ ജലസ്രോതസ്സുകളിൽ വീടുകളിലും മറ്റും സ്ഥാപിച്ച മലിനജല കുഴൽ എത്തുന്നുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇ കോളി സാന്നിധ്യം ഡിസംബർ ജനുവരി മാസങ്ങളിൽ പരിശോധിക്കണം. പൊതുമാലിന്യം ശേഖരിക്കാനും സംസ്കരിക്കാനും സംവിധാനം വേണം. ഫ്ളാറ്റ്, റെസിഡൻസ് അസോസിയേഷൻ എന്നിവിടങ്ങളിൽ കമ്മ്യൂണിറ്റി ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് പ്രധാന പങ്കുവഹിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. രോഗികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന APL BPL വ്യത്യാസമില്ലാത്ത പരിചരണമാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഇ പ്രൊഫഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൈമാറി. തിരുവനന്തപുരത്ത് ചെന്നൈ IIT ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിംഗ് വിഭാഗം ടീം ലീഡർ R കറുപ്പയ്യയാണ് സർട്ടിഫിക്കറ്റ് മന്ത്രി VN വാസവന് കൈമാറിയത്. ഡെസ്ക് റിപ്പോർട്ട്.
വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് തുടങ്ങിയ ഏജൻസികൾ സംയുക്തമായാണ് കരാർ പ്രകാരം എല്ലാ നടപടികളും പൂർത്തീകരിച്ച് വിഴിഞ്ഞത്തെ കൊമേഴ്ഷ്യൽ ഓപ്പറേഷണൽ തുറമുഖമായി പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ സ്വപ്നമാണ് അതിന്റെ പ്രവൃത്തി പഥത്തിൽ എത്തിയിരിക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. സമയബന്ധിതമായി ഒന്നാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചുവെന്നും മന്ത്രി അറിയിച്ചു. കരാർ അനുസരിച്ച് ഡിസംബർ 3 ഒന്നാം ഘട്ടം പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടത്. അത് യാഥാർത്ഥ്യമായി നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് തുറമുഖത്തിന്റെ പൂർണ്ണതയാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് ും മന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിംഗ് ഉദ്ഘാടന ചടങ്ങ് പ്രധാനമന്ത്രിയുടെ തീയതി ലഭിക്കുന്ന മുറയ്ക്ക് നടത്തുമെന്നും വാസവൻ പറഞ്ഞു.
മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി മുതിർന്ന ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 5:30 മുംബൈയിലെ ചരിത്രപ്രസിദ്ധമായ ആസാദ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ സി പി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 3rd time ദേവേന്ദ്ര ഫട്നാവിസിന്റെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കൊല്ലം ചെങ്കോട്ട റെയിൽപാത പരമാവധി ഉപയോഗിക്കുന്നതിനായി റെയിൽവേ നടപടി സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എൻ കെ പ്രേമചന്ദ്രൻ എം പിയെ ലോക്സഭയിൽ അറിയിച്ചു. കൊല്ലം ചെങ്കോട്ട പാതയിൽ ഇപ്പോൾ തന്നെ 10 എക്സ്പ്രസ് ട്രെയിനുകളും 6 സർവീസ് നടത്തുന്നുണ്ട്. പുതിയ സർവീസുകൾ ആരംഭിക്കുന്നതും ട്രെയിനുകളുടെ വേഗം വർദ്ധിപ്പിക്കുന്നതും കൂടുതൽ കോച്ചുകൾ ഘടിപ്പിക്കുന്നതും സാങ്കേതിക സാധ്യത കണക്കിലെടുത്ത് നടപ്പാക്കുമെന്നും റെയിൽവേ മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 1000 സീഫുഡ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സംരംഭങ്ങളും ഫിഷറീസ് വകുപ്പ് വ്യാപിപ്പിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. മത്സ്യഫെഡിന് കീഴിലെ സംഘങ്ങളുടെ നിക്ഷേപ സമാഹരണവും ശാക്തീകരണവുമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ വളഞ്ഞവഴി പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിച്ച മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു സജി ചെറിയാൻ. അണ്ടർ 19 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിലെത്തി. ഷാർജയിൽ എ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ UAE 10 തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചത്. നാളെ നടക്കുന്ന സെമിയിൽ ഷാർജയിൽ ഇന്ത്യ ശ്രീലങ്കയെയും ദുബായിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെയും നേരിടും. പുരുഷ ഹോക്കി ജൂനിയർ ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ കിരീടം നിലനിർത്തി. ഒമാനിലെ മസ്കറ്റിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കോണ്ടിനെന്റൽ ടൂർണമെന്റിലെ 5 കിരീടം സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഏകദിന പരമ്പര ഇന്ന് ബ്രിസ്ബെയിനിൽ തുടങ്ങും. 3 പരമ്പരയിലെ ആദ്യ മത്സരം രാവിലെ 9 ആരംഭിക്കും. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ടീമിൽ മലയാളിയായ മിന്നുമണിയും ഉണ്ട്. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്ക് ജയം. ഹൈദരാബാദിൽ ഹൈദരാബാദ് FCയെ എതിരില്ലാത്ത 2 ഗോവ തോൽപ്പിച്ചത്. ഇന്ന് ഒഡീഷ FC മുംബൈ സിറ്റി FCയെ നേരിടും. വൈകിട്ട് 5:00 ഭുവനേശ്വറിലാണ് മത്സരം. കാസർകോട് തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ് ഇന്നലെ വൈകിട്ട് സാങ്കേതിക തകരാറിനെ തുടർന്ന് 3 ഷൊർണൂരിൽ പിടിച്ചിട്ടു. ഷൊർണൂർ പിന്നിട്ട ശേഷം വൈകിട്ട് 5:50 ട്രെയിൻ നിശ്ചലമായത്. റെയിൽവേയുടെ സാങ്കേതിക വിഭാഗം ജീവനക്കാർ ശ്രമിച്ചെങ്കിലും പ്രശ്നം പരിഹരിക്കാനായില്ല. രാത്രി 7:35 ട്രെയിൻ മറ്റൊരു എഞ്ചിൻ ഉപയോഗിച്ച് ഷൊർണൂർ ജംഗ്ഷനിൽ തിരിച്ചെത്തിക്കുകയായിരുന്നു. തകരാർ പരിഹരിച്ച് 8:45 ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേന കറാച്ചി ഹാർബറിൽ നടത്തിയ ധീരമായ ആക്രമണത്തെ അനുസ്മരിച്ച് കൊച്ചിയിൽ ഇന്ത്യൻ നേവി ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിച്ചു. നാവികസേനയുടെ കപ്പലുകൾ, വിമാനങ്ങൾ, മറൈൻ കമാൻഡോകൾ എന്നിവയുടെ സമന്വയം, കൃത്യത, അസാധാരണമായ കഴിവുകൾ എന്നിവ ഉയർത്തിക്കാട്ടുന്ന നാവികസേനയുടെ പ്രവർത്തന മികവ് പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. ഇന്ന് ലോക മണ്ണ് ദിനം. മണ്ണിന് വേണ്ടിയൊരു ദിനം എന്ന ആശയം ആദ്യമായി രൂപം കൊണ്ടത് 2002. 2014 December 5 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ലോക മണ്ണ് ദിനം ആചരിച്ചു. ആരോഗ്യകരമായ മണ്ണിന്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മണ്ണിലെ വിഭവങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനായി ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനുമാണ് ലോക മണ്ണ് ദിനം ആചരിക്കുന്നത്. മണ്ണും വെള്ളവും ജീവന്റെ ഒരു സ്രോതസ് എന്നതാണ് ഈ വർഷത്തെ ലോക മണ്ണ് ദിന സന്ദേശം. ലോക മണ്ണുദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് NMSA പദ്ധതികളിലെ സോയിൽ ഹെൽത്ത് കാർഡുകളുടെ ജില്ലാതല വിതരണോദ്ഘാടനം ഇന്ന് തിക്കോടിയിൽ നടക്കും. കാസർകോട്ട് ലോക മണ്ണുദിനാഘോഷം ഇന്ന് കാഞ്ഞങ്ങാട്ടെ പടന്നങ്ങാട് സംഘടിപ്പിക്കും. ലോക മണ്ണുദിനാഘോഷത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ പിണറായി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും. സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം, വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണം, കാർഷിക സെമിനാർ, പച്ചക്കറി വിതരണം എന്നിവയും ഉണ്ടാകും. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്നവരുടെ പുനരധിവാസം വേഗത്തിലാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. വിലങ്ങാട്ടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശിശുക്ഷേമ സമിതി സന്ദർശിച്ച മന്ത്രി വീണ ജോർജ് ആയ ഉപദ്രവം ഏൽപ്പിച്ച കുഞ്ഞിനെയും മറ്റു കുട്ടികളെയും കണ്ട് ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനം നേരിട്ട് വിലയിരുത്തി. ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ ആയമാരുടെയും പ്രവർത്തനവും സേവന അഭിരുചിയും വിലയിരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് മികച്ച ചികിത്സയും തുടർ ചികിത്സയും ഉറപ്പാക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. മന്ത്രി വീണ ജോർജ് രാവിലെ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ഗൾഫ് സഹകരണ കൌൺസിലും തമ്മിലെ സഹകരണം കൂടുതൽ ശക്തമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കാനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജ്ജിതപ്പെടുത്താനും സംസ്ഥാനതലത്തിൽ സംയോജിത പ്രവർത്തനം ആവിഷ്കരിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 1st ഈ പ്രൊഫഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൈമാറി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സംസ്ഥാനത്ത് 1000 സീഫുഡ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. അണ്ടർ 19 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.